2024 നവംബർ 14 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. രേവതി പട്ടത്താനം, കോഴിക്കോടിന്റെ സാംസ്കാരിക സദസ്സ്. സ്വാതി കൃഷ്ണ എഴുതുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമെന്ന ഖ്യാതി നേടിയെടുത്ത കോഴിക്കോട് ഈ പദവിയിലെത്തുന്നതിന് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. സാഹിത്യവും പൈതൃകവും സജീവമായി നിലനിർത്തുന്നതിൽ വളരെയധികം മുന്നിലായിരുന്നു കോഴിക്കോട്. ചരിത്രത്തിൽ നിന്ന് തന്നെ പുറംലോകവുമായി ആദ്യ ബന്ധം പുലർത്തിയതും കോഴിക്കോടാണ്. പോർച്ചുഗീസിൽ നിന്നെത്തിയ വാസ്കോഡ് ഗാമ ആദ്യമായി കാലുകുത്തിയത് കോഴിക്കോടിന്റെ മണ്ണിലായിരുന്നു. ഇങ്ങനെ തുടങ്ങുന്നതാണ് കോഴിക്കോടിന്റെ ചരിത്ര പാരമ്പര്യം. പിന്നീട് നിരവധി സാഹിത്യകാരന്മാരും സാഹിത്യരചനയും കോഴിക്കോടിനെ ചുറ്റിപ്പറ്റിയുണ്ടായി. ഇങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ പല ആചാരാനുഷ്ഠാനങ്ങളും മുടക്കം കൂടാതെ അതേപടി നിലനിന്നു പോരുന്നതിലും ഇന്നാട്ടുകാർ ശ്രദ്ധ പുലർത്തിയിരുന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയെടുത്ത കോഴിക്കോടിന്റെ മണ്ണിൽ ഇത്തവണത്തെ കവിത്വവും ജ്ഞാനവും വിളിച്ചോതുന്ന രേവതി പട്ടത്താനം തളി ക്ഷേത്രത്തിലും സാമൂതിരി ഹാളിലുമായി നടന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗരമായി അംഗീകരിച്ച കോഴിക്കോടിനു വേണ്ടി മേയർ ബീന ഫിലിപ്പിനെ ഇത്തവണ രേവതി പട്ടത്താനത്തിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. സാഹിത്യ വിദ്വത്സവത്ത് കോഴിക്കോട് സാമൂതിരിയുടെ രക്ഷകർത്തൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക പണ്ഡിതന്മാരുടെ 7 ദിവസത്തെ ഉത്സവമാണ് രേവതി പട്ടത്താനം. തുലാമാസത്തിലെ രേവതി നാളിൽ തുടങ്ങുന്ന തിരുവാതിര നാൾ വരെ നിലനിന്നിരുന്ന 7 ദിവസത്തെ പാണ്ഡിത്യ പരീക്ഷയും തുടർന്നുള്ള പട്ടം ദാനം ചെയ്യലുമാണ്. സാമൂതിരി രാജാക്കന്മാരുടെ ഭരണകാലം തൊട്ട് നടന്നു വന്നിരുന്ന ശ്രേഷ്ഠമായ ഒരാചാരമാണിത്. സംസ്കൃത പണ്ഡിതന്മാർ തങ്ങളുടെ അറിവും കഴിവും മാറ്റിവരയ്ക്കുന്ന വിഖ്യാതമായ സാഹിത്യ വിദ്വത് സദസ് ഇന്നലെ നടന്നു. പണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട മഹത് വ്യക്തിത്വങ്ങൾക്കാണ് ഈ വേദിയിൽ അംഗീകാരം ലഭിച്ചിരുന്നതെങ്കിലും ഇന്ന് എല്ലാ മതസ്ഥരെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന കോഴിക്കോടിന്റെ സാംസ്കാരികോത്സവമാണ്. പണ്ഡിതന്മാർക്ക് പണക്കിഴിയോടൊപ്പം പട്ട എന്ന സ്ഥാനപ്പേര് കൂടി നൽകുന്നതോടെയാണ് ഈ വർഷത്തെ രേവതി പട്ടത്താനം ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. രേവതി നാളിൽ നടക്കുന്ന ചടങ്ങായതിനാലാണ് രേവതി പട്ടത്താനം എന്ന പേര് വന്നത്. ഐതിഹ്യം: ഏറനാടിന്റെ കൂടി അധിപനായിരുന്ന സാമൂതിരി രാജാവ് 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് തളി ശിവക്ഷേത്രം പിടിച്ചെടുക്കുകയും പരമ്പരാഗതമായി തളി ക്ഷേത്രത്തെ സേവിച്ചിരുന്ന ബ്രാഹ്മണരെ അടിച്ചമർത്തുകയും വധിക്കുകയും ചെയ്തു. തളി ക്ഷേത്രത്തിന്റെ അധികാരം പിടിച്ചടക്കിയതോടെ സാമൂതിരി കുടുംബത്തിൽ വിനാശങ്ങൾ നിത്യസംഭവമായി തീർന്നുവെങ്കിലും അകാലത്തിൽ കുഞ്ഞുങ്ങൾ മരണമടയുന്നതും ദമ്പതികൾക്ക് സന്താനഭാഗ്യമില്ലാതെ പോകുന്നതും ബ്രാഹ്മണശാപമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കവി രാഘവാനന്ദയുടെ സമകാലികനും സന്യാസിയുമായിരുന്ന കോൽക്കുന്നത്ത് സ്വാമിയാണ് പരിഹാരമായി തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ രേവതി പട്ടത്താനമെന്ന വിദ്വത് സദസ്സ് നടത്താൻ ഉപദേശം സാമൂതിരിക്ക് നൽകുന്നത്. ബ്രാഹ്മണവധം ധർമ്മശാസ്ത്രത്തിലെ മഹാപാപങ്ങളിൽ ഒന്നായതിനാൽ സാമൂതിരി രാജാവിന്റെ പ്രായച്ചിത്ത നടപടികളുടെ ഭാഗമായി രേവതി പട്ടത്താനത്തെ രാജാവ് അംഗീകരിച്ചു. തിരുനാവായയിലെ യോഗക്കാരുടെ നിർദ്ദേശമനുസരിച്ചാണ് പട്ടത്താനം തുടങ്ങിയതെന്നും കഥയുണ്ട്. മാനവിക്രമൻ രാജാവിന്റെ സദസ്സിലെ 18 കവികളിലേറെയും പട്ടത്താനത്തിന് അർഹനായിരുന്നു. കോൽക്കുന്നത്ത് ശിവാങ്കൾ എന്ന യോഗീവര്യന്റെ ഉപദേശപ്രകാരമാണ് 101 പണത്തിന്റെ കിഴി നൽകുന്ന സമ്പ്രദായം ആരംഭിച്ചത്. പാരമ്പര്യ തനിമയിൽ 15-16 നൂറ്റാണ്ടിൽ പ്രൌഢിയോടെ നടന്നു പോന്നിരുന്ന ചടങ്ങ് പിന്നീട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയി. 2000-ന് ശേഷമാണ് ഇപ്പോഴത്തെ പട്ടത്താനം ചടങ്ങുകൾ ആരംഭിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ചുരുങ്ങിപ്പോയ ചടങ്ങ് കഴിഞ്ഞ വർഷം മുതലാണ് വീണ്ടും സജീവമായി ആരംഭിച്ചത്. ഋഗ്വേദ സദസ്സ്, വാഗുർദ്ധ സദസ്സ്, അക്ഷര ശ്ലോക സദസ്സ് തുടങ്ങി പണ്ഡിതൻ മത്സരങ്ങളാണ് പതിവായി രേവതി പട്ടത്താനത്തിൽ നടക്കുന്നത്. കൈകൊട്ടിക്കളി, കൃഷ്ണനാട്ടം തുടങ്ങിയ കലാരൂപങ്ങളും പതിവായി പട്ടത്താനത്തിൽ അരങ്ങേറാറുണ്ട്. ക്ഷേത്രത്തിലെ വൈദിക ചടങ്ങുകൾക്ക് ശേഷം പട്ടത്താനശാലയിലേക്ക് ഘോഷയാത്രയും നടന്നു.